ഓം ശാന്തി. 18/6/2026 പ്രഭാതമുരളി. മധുബാൻ. മധുരമായ കുട്ടികളെ, അതീന്ദ്രിയ സുഖത്തിലിരിക്കുന്നതിനു വേണ്ടി സദാ ഞാൻ ആരുടെ കുട്ടിയാണ് എന്ന സ്മൃതിയിലിരിക്കൂ. അഥവാ ബാബയെ മറക്കുകയാണെങ്കിൽ സുഖം അപ്രത്യക്ഷമാകും. ചോദ്യം: ബാബയെ ലഭിച്ചതിന്റെ സ്ഥായിയായ സന്തോഷം ഏത് കുട്ടികൾക്കാണ് ഉണ്ടാകുന്നത്? ഉത്തരം: ഏത് കുട്ടികളാണോ ഒരേയൊരു ബാബയുമായി സർവസംബന്ധവും യോജിപ്പിച്ചിട്ടുള്ളത്, ഒരു ബാബയുടെ മാത്രം ഓർമ്മയിലിരിക്കാനുള്ള പരിശ്രമം ചെയ്യുന്നവർ, ഒരു ദേഹധാരിയെയും ഓർമ്മിക്കാത്തവർ, അവർക്കാണ് സ്ഥിരമായ സന്തോഷം ഉണ്ടാകുന്നത്. അഥവാ ദേഹധാരിയുടെ ഓർമ്മയുണ്ടെങ്കിൽ ഒരുപാട് കരയേണ്ടതായി വരും. വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നവർ ഒരിക്കലും കരയില്ല. ഗീതം: കുട്ടിക്കാലത്തെ ദിവസങ്ങൾ മറന്നുപോകരുത്. ഓം ശാന്തി. ബാബ പറയുന്നു: മധുരമധുരമായ കുട്ടികളെ, നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. ഇത് മറക്കരുത്. ഇത് മറന്നാൽ സ്വയത്തെ കരയിക്കുന്നതിന് സമാനമാണ്. ബുദ്ധി അഴുക്ക് ലോകത്തിലേക്ക് പോകും. ബാബയുടെ ഓർമ്മയിലൂടെ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. ബാബയെ മറന്നുപോകുന്നതിലൂടെ ഈ സുഖം അപ്രത്യക്ഷമാകും. നമ്മൾ ബാബയുടെ കുട്ടികളാണെന്ന് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ സ്വയം കരയേണ്ടതായി വരും. എല്ലാവരും ഭഗവാന്റെ കുട്ടികളാണ്. എല്ലാവരും പറയുന്നു: അല്ലയോ ബാബ, അല്ലയോ പരംപിത പരമാത്മാവേ, രക്ഷിക്കൂ. എന്നാൽ ബാബയിൽ നിന്നും എപ്പോഴാണ് രക്ഷ ലഭിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ബാബയിൽ നിന്ന് നമുക്ക് മുക്തി, ജീവൻ മുക്തി എപ്പോഴാണ് ലഭിക്കുന്നതെന്ന് ഒരു സാധു സന്യാസിമാർക്കും അറിയില്ല. കാരണം ഭഗവാനെ തന്നെ ഓരോ കണകണങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ പരിധിയില്ലാത്ത ബാബയെ അറിഞ്ഞുകഴിഞ്ഞു. ഏറ്റവും പ്രിയപ്പെട്ട ബാബയാണ്. ബാബയെക്കാളും സ്നേഹി മറ്റാരും തന്നെയില്ല. അങ്ങനെ ഒരു അച്ഛനെ അറിയാതിരിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. ശിവജയന്തി എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്? ശിവൻ ആരാണ്? ഇതൊന്നും ആർക്കും അറിയില്ല. ബാബ പറയുന്നു: നിങ്ങൾ എത്ര വിവേകശൂന്യരായി മാറിയിരിക്കുന്നു. മായാ രാവണൻ നിങ്ങളെ എന്താക്കി മാറ്റിയിരിക്കുന്നു? ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ ജന്മഭൂമിയാണ്. ബാബ ഓരോ 5000 വർഷത്തിന് ശേഷമാണ് വരുന്നത്. മനുഷ്യർ പറയുന്നു: 40,000 വർഷങ്ങൾക്ക് ശേഷം എപ്പോഴാണോ ഈ കലിയുഗം പൂർത്തിയാകുന്നത്, അപ്പോൾ ഭഗവാൻ വരും എന്ന്. ത്രിമൂർത്തികളുടെ ചിത്രവും കാണിക്കുന്നുണ്ട്. ത്രിമൂർത്തി മാർഗം എന്ന പേരും വെച്ചിട്ടുണ്ട്. എന്നാൽ ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ കുറിച്ച് ആർക്കും അറിയില്ല. ബ്രഹ്മാവ് എന്ത് ചെയ്തു പോയി? വിഷ്ണുവിന്റെയും ശങ്കരന്റെയും കർത്തവ്യം എന്താണ്? എവിടെ വസിക്കുന്നു? ഒന്നും അറിയില്ല. തികച്ചും ഘോര അന്ധകാരത്തിലാണ്. ബാബയാണ് രചയിതാവ്. ബാബയുടെ രചന എത്ര വലുതാണ്! പരിധിയില്ലാത്ത നാടകമാണ്. ഈ നാടകത്തിൽ പരിധിയില്ലാത്ത മനുഷ്യരാണ് വസിക്കുന്നത്. ഇന്നു മുതൽ 5000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതം സത്യയുഗമായിരുന്നപ്പോൾ ഈ ലക്ഷ്മി നാരായണൻ ഭരിച്ചിരുന്ന രാജ്യത്തിൽ മറ്റൊരു രാജ്യവും ഉണ്ടായിരുന്നില്ല. ശ്രീലക്ഷ്മിയെ ഭഗവതിയെന്നും ശ്രീനാരായണനെ ഭഗവാനെന്നുമാണ് പറയുന്നത്. രാമസീതയെ പോലും ഭഗവാൻ രാമനെന്നും ഭഗവതി സീതയെന്നുമാണ് പറയുന്നത്. ഇപ്പോൾ ഭഗവാൻ നാരായണനും ഭഗവതി ലക്ഷ്മിയും എവിടെന്ന് വന്നിട്ടാണ് രാജ്യം ഭരിച്ചു പോയത്? എന്നാൽ അവരുടെ ജീവിതകഥയെക്കുറിച്ച് ആർക്കും അറിയില്ല. വെറുതെ പാടിക്കൊണ്ടിരിക്കുന്നു: അല്ലയോ ഭഗവാനെ, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനെ. എന്നാൽ എങ്ങനെയാണ് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നതെന്ന് ആർക്കും അറിയില്ല. ഏത് സുഖമാണ് എല്ലാവർക്കും നൽകിയത്? പിന്നെ എപ്പോഴാണ് എല്ലാവരുടെയും ദുഃഖം ഹരിച്ചത്? ഒന്നും അറിയില്ല. നിങ്ങൾ കുട്ടികൾ ഇവിടെ ഭഗവതി ലക്ഷ്മിയും ഭഗവാൻ നാരായണനുമായി മാറുന്നതിനു വേണ്ടി രാജയോഗം പഠിക്കുകയാണ്. പിന്നീട് ഭഗവതി സീതയും ഭഗവാൻ രാമനുമായി മാറണം എന്നുള്ളതും അറിയാം. 8 ജന്മം സത്യുഗത്തിൽ പൂർത്തിയാക്കി പിന്നീട് രാമന്റെയും സീതയുടെയും രാജ്യത്തിലേക്ക് വരണം. നിങ്ങളിവിടെ 21 ജന്മത്തേക്ക് വേണ്ടി പരിധിയില്ലാത്ത രാജധാനി സ്ഥാപിക്കുകയാണ്. നിങ്ങൾ ഭഗവതിയും ഭഗവാനും സ്വർഗത്തിലെ അധികാരികളായി മാറുകയാണ്. സ്വർഗം ആകാശത്തൊന്നുമല്ല. ഇതും ആർക്കും അറിയില്ല. തികച്ചും തുച്ഛബുദ്ധിയാണ്. ഇന്നയാൾ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നു, എന്നാൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. ശരി, ക്രിസ്ത്യാനികളും ബൌദ്ധരുമെല്ലാം സ്വർഗത്തിലേക്ക് പോകുമോ? അവരെല്ലാം പിന്നീട് വന്നാണ് അവനവന്റെ ധർമ്മം സ്ഥാപിക്കുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെ സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കും? സ്വർഗമെന്ന് എന്തിനെയാണ് പറയുന്നതെന്നും അവർക്കറിയില്ല. സന്യാസിമാർ പറയുന്നു, ജ്യോതി ജ്യോതിയിൽ ലയിച്ചു. മറ്റു ചിലർ പറയും, നിർവാണധാമത്തിലേക്ക് പോയി. നിർവാണത്തിലും ലോകമുണ്ടല്ലോ, അത് വസിക്കുന്ന സ്ഥാനമാണ്. ജ്യോതി ജ്യോതിയിൽ പോയി ലയിക്കുന്നതിന്റെ കാര്യമില്ല. ജ്യോതിയിൽ ലയിച്ചാൽ പിന്നെ ആത്മാവ് തന്നെ നശിച്ചുപോകും, കളി തന്നെ സമാപ്തമാകും. ഈ ഡ്രാമയിൽ നിന്നും ഒരാത്മാവിനും മുക്തമാകാൻ സാധിക്കില്ല. ആർക്കും മോക്ഷം ലഭിക്കില്ല. ഗീതത്തിന്റെ അർത്ഥം പോലും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ജീവൻ മുക്തിയുടെ അർത്ഥവും മനസ്സിലാക്കുന്നില്ല. ആത്മാവിന്റെയും പരമാത്മാവിന്റെയും അർത്ഥവും മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, നിങ്ങളുടെ മുഖം മനുഷ്യന്റേതാണ്. ദേവതകൾക്കും അങ്ങനെയായിരുന്നു. സത്യുഗത്തിന്റെ തുടക്കത്തിൽ ദേവതകളായിരുന്നു. അവരുടെ രാജ്യം 2500 വർഷം വരെ ഉണ്ടായിരുന്നു. ബാക്കി 2500 വർഷത്തിലാണ് മറ്റെല്ലാ ധർമ്മത്തിലുള്ളവരും വരുന്നത്. 5000 വർഷത്തിന് പകരം കൽപ്പവൃക്ഷത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷമാണെന്ന് മനുഷ്യർ പറയുന്നു. പക്ഷേ അവർ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പോലും വരില്ല. ശരിയാണ്, കൽപ്പം മുൻപും വന്ന് മനസ്സിലാക്കിയവർ മാത്രമേ വരികയുള്ളൂ. സന്യാസിമാർ പവിത്രതയുടെ ആധാരത്തിൽ ഭാരതത്തെ തീർച്ചയായും നിലനിർത്തുന്നുണ്ട്. ഭാരതത്തിന്റെ സേവനം ചെയ്തിട്ടുണ്ട്. ഈ സന്യാസധർമ്മം ഇല്ലായിരുന്നുവെങ്കിൽ ഭാരതം തികച്ചും വികാരങ്ങളിൽ കത്തിയെരിഞ്ഞിട്ടുണ്ടാകും, പതീതമായി മാറിയിരിക്കും. എന്നാൽ ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. മുൻപുണ്ടായിരുന്ന സന്യാസിമാരിലുള്ള പവിത്രതയുടെ ശക്തിയാണ് ഭാരതത്തെ നിലനിർത്തി പോന്നത്. ദേവതകളുടെ രാജ്യമുണ്ടായിരുന്നപ്പോൾ ഭാരതം എത്ര ധനവാനായിരുന്നു. അവർക്ക് വലിയ വലിയ വജ്രങ്ങളുടെയും വൈഡൂര്യങ്ങളുടെയും കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം എവിടെ പോയി? എല്ലാം താഴേക്ക് പോയി. ലങ്കയും ദ്വാരകയുമെല്ലാം സമുദ്രത്തിന് താഴേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊന്നും ഇല്ലല്ലോ. സ്വർണ കൊട്ടാരങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ. ക്ഷേത്രത്തിലെല്ലാം വജ്രങ്ങളും വൈഡൂര്യങ്ങളും പതിക്കാമെങ്കിൽ സത്യുഗത്തിൽ ഇല്ലാതിരിക്കില്ലല്ലോ. നിങ്ങൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം. ബാബ വീണ്ടും വന്നിരിക്കുകയാണ്. പറയുന്നു, ബാബയെ ഓർമ്മിക്കൂ. വികർമ്മങ്ങളെല്ലാം വിനാശമാകുന്നത് ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമല്ലേ? എന്നാൽ ഒരേ ഒരു ബാബയെ മറക്കുമ്പോഴാണ് മറ്റ് ദേഹധാരികളുടെ എല്ലാം ഓർമ്മ വരുന്നത്. ദേഹധാരിയുടെ ഓർമ്മയിലൂടെ ഒരു ലാഭവും ഇല്ല. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഒരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. അമ്മ മരിച്ചാലും ഹലുവ കഴിക്കണം. ഒരു ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമാണ് സമ്പാദ്യമുള്ളത്. നമ്മൾ ശിവബാബയുടെ കുട്ടികളാണ്. ബാബയിൽ നിന്നാണ് സമ്പത്ത് എടുക്കേണ്ടത്. ഈ സമയം ബാബയെ ഓർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരുപാട് പശ്ചാത്തപിക്കേണ്ടതായി വരും, കരയേണ്ടി വരും. വിശ്വത്തിന്റെ അധികാരിയാകാൻ പോകുന്നവർക്ക് കരയേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ ബാബയെ മറക്കുന്നതുകൊണ്ടാണ് മായയുടെ അടി ഏൽക്കുന്നത്. അതുകൊണ്ട് ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരുന്നു, ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. അമരനാഥനായ ബാബ അമരപുരിയിൽ ഒരു പാർവതിക്ക് മാത്രമായിരിക്കില്ലല്ലോ അമരകഥ കേൾപ്പിച്ചിട്ടുണ്ടാവുക. തീർച്ചയായും ഒരുപാട് പേരുണ്ടായിരിക്കും. എല്ലാ മനുഷ്യർക്കും ബാബ മനസ്സിലാക്കി തരുന്നു, ഇപ്പോൾ പതീതമാകരുത്, ഈ അന്തിമ ജന്മം പവിത്രമാകൂ. സ്വർഗത്തിൽ വികാരങ്ങളൊന്നുമില്ല. അഥവാ അവിടെയും വികാരമുണ്ടായിരുന്നെങ്കിൽ പിന്നെ സ്വർഗവും നരകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദേവീ ദേവതകളുടെ മഹിമ പാടാറുണ്ട് സർവഗുണസമ്പന്നർ, 16 കലാ സമ്പൂർണർ. ഭഗവാൻ വന്ന് നമ്മെ ഭഗവാൻ ഭഗവതിയാക്കി മാറ്റുന്നു. ഭഗവാനല്ലാതെ മറ്റാർക്കും ഇങ്ങനെയാക്കാൻ സാധിക്കില്ല. ഭഗവാൻ ഒന്നാണ്. ഭഗവാന്റെയും ഭഗവതിയുടെയും രാജധാനി എന്ന മഹിമയുണ്ട്. അവിടെ രാജാവും റാണിയും പ്രജയുമെല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ ഭഗവാൻ ഭഗവതി എന്നൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആദി സനാതന ദേവി ദേവതാ ധർമ്മമെന്ന് പറയുന്നത്. ഇതാർക്കും അറിയില്ല. ബ്രഹ്മാവിന്റെ ആത്മാവിനും ബാബയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. രണ്ടാത്മാക്കളാണല്ലോ, ഒന്ന് ബാബയുടെയും മറ്റൊന്ന് ദാദയുടെയും. ബ്രഹ്മാവിന്റെ ആത്മാവ് 84 ജന്മം എടുക്കുന്നു. ശിവബാബയുടെ ആത്മാവ് പുനർജന്മരഹിതനാണ്. ബാബ ഒരിക്കലും പുനർജന്മം എടുക്കുന്നില്ല. ഒരു തവണ വന്ന് മുഴുവൻ വിശ്വത്തെയും പവിത്രമാക്കി മാറ്റുന്നതിനു വേണ്ടി രാജയോഗം പഠിപ്പിക്കുന്നു. ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു, ഞാൻ ഈ ബ്രഹ്മാവിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ബ്രഹ്മാവ് 84 ജന്മം അനുഭവിച്ചതാണ്. ഇപ്പോൾ ബ്രഹ്മാവിന്റെ ഒരുപാട് ജന്മങ്ങളുടെ അന്തിമ ജന്മമാണ്. നിരാകാരനായ ബാബ എങ്ങനെ വന്ന് കുട്ടികൾക്ക് രാജയോഗം പഠിപ്പിക്കുന്നു? പ്രേരണയിലൂടെ ഒന്നും സാധിക്കില്ല. കൃഷ്ണൻ സത്യയുഗത്തിലെ രാജകുമാരനാണ്, 16 കലാ സമ്പൂർണനാണ്. പിന്നീട് ത്രേതായുഗത്തിൽ 14 കലാ സമ്പൂർണവും. അതിനുശേഷം എന്തുകൊണ്ടാണ് ദ്വാപരയുഗത്തിലേക്ക് കൃഷ്ണനെ കാണിച്ചിരിക്കുന്നത്? കൃഷ്ണൻ ആദ്യം വരണം. ബാബ മനസ്സിലാക്കി തരുന്നു, ആദ്യം ബാബയെ ഓർമ്മിക്കൂ. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മായയുടെ അടിയേൽക്കും. തൊട്ടാവാടിയുടെ ചെടിയുണ്ട്, കൈതൊട്ടാൽ വാടിപ്പോകും. നിങ്ങളുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. ബാബയെ ഓർമ്മിച്ചില്ലെങ്കിൽ നിങ്ങളും ഇല്ലാതാകുന്നു. ഗീതം കേട്ടു കുട്ടിക്കാലത്തെ ദിവസങ്ങൾ മറന്നുപോകരുത്. ബാബയെ മറന്നാൽ ചിലപ്പോൾ എവിടെയെങ്കിലും മുറിവേൽക്കും. ബാബ പറയുന്നു, നിങ്ങൾ എന്റെ കുട്ടികളല്ലേ. ഈ ശരീരം വിഷത്തിൽ നിന്നുണ്ടായതാണ്. ലൗകിക അച്ഛനും അമ്മയും ഉണ്ട്. ശിവബാബ പാരലൗകിക അച്ഛനാണ്. ബ്രഹ്മബാബ അലൗകിക അച്ഛനാണ്. ബ്രഹ്മാവ് പരിധിയുള്ളതായിരുന്നു, പിന്നീട് പരിധിയില്ലാത്തത് ആയി. നോക്കൂ, ബ്രഹ്മാവിന്റെ ലൗകിക സന്താനമായ നിർമ്മൽ ശാന്ത എന്ന കുട്ടിയാണ് ഈ ഇരിക്കുന്നത്. ഇവർ ലൗകികവും അലൗകികവും പാരലൗകികവുമാണ്. ശിവബാബയ്ക്ക് തന്റേതായ സഹോദരീ സഹോദരന്മാരില്ലല്ലോ. ലൗകികമോ അലൗകികമോ പാരലൗകികമോ ഇല്ല. എത്ര വ്യത്യാസമാണ്! ഒരു ബാബയുടേതായി മാറുക എന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയുള്ള ബാബയുമായി ബന്ധം യോജിപ്പിക്കാൻ സമയമെടുക്കും. ശിവബാബയുടെ ഓർമ്മയിലിരിക്കുക എന്നത് വളരെ പരിശ്രമമുള്ള കാര്യമാണ്. പലരും 50 വർഷമായി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും മുഴുവൻ ദിവസവും ശിവബാബയെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവരുമുണ്ട്. മറ്റെല്ലാവരെയും മറന്ന് ഒരു ബാബയെ മാത്രം ഓർമ്മിക്കാൻ വളരെയധികം പരിശ്രമമുണ്ട്. ചിലർ 1% ഓർമ്മിക്കുന്നു, ചിലർ 2%, മറ്റു ചിലർ 0.5% പോലും ബുദ്ധിമുട്ടിയാണ് ഓർമ്മിക്കുന്നത്. ഇത് വളരെ ഉയർന്ന ലക്ഷ്യമാണ്. അതിനാൽ ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടിക്കാലം മറക്കരുത്. ബാബയിൽ നിന്നാണ് സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ജീവിച്ചിരിക്കെ മരിച്ച് പുതിയ ലോകത്തിലേക്ക് പോകുന്നതിനു വേണ്ടി ബാബയുടേതായി മാറിയിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് സ്ഥിരമായ സന്തോഷം ഉണ്ടായിരിക്കണം. ആഹാ, നമ്മൾ ഡബിൾ കിരീടധാരിയായി മാറും. സത്യുഗത്തിൽ ഈ ദേവതകളെ 16 കലാസമ്പൂർണരെന്നും പിന്നീട് 14 കലാസമ്പൂർണരെന്നും എന്തുകൊണ്ടാണ് പറയുന്നത്? ഒന്നും അറിയില്ല. ഈ ഭക്തി മാർഗത്തിലെ ശാസ്ത്രങ്ങളെല്ലാം വീണ്ടും ഉണ്ടാകും. ഈ ഹഠയോഗവും തീർത്ഥയാത്രകളും എല്ലാം വീണ്ടും ഉണ്ടായിരിക്കും. എന്നാൽ ഇതിൽ നിന്നെല്ലാം എന്താണ് ലഭിക്കുക? സ്വർഗത്തിലേക്ക് പോകുമോ? ഇല്ല. മനുഷ്യർ ഒരുപാട് തന്ത്രവിദ്യകൾ ഉപയോഗിച്ചാണ് കർമ്മം ചെയ്യുന്നത്. തന്ത്രമന്ത്രങ്ങൾ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. 1000 കണക്കിന് മനുഷ്യർ അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിലൂടെ അവർ വാച്ചുകളും അതുപോലത്തെ ഒരുപാട് സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നു. ഇതെല്ലാം താൽക്കാലികമാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഇതിൽ ഒരുപാട് പരിശ്രമിക്കേണ്ടതായി വരുന്നു. ഈ തന്ത്രങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള പുസ്തകവുമുണ്ട്. 100,000 കണക്കിന് മനുഷ്യർ അവരുടെ കൂടെയുണ്ട്. നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബയിൽ നിന്നും നമുക്ക് സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു. ഈ കണ്ണുകളാൽ എന്തെല്ലാം കാണുന്നുണ്ടോ അതൊന്നും ഉണ്ടായിരിക്കില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ അശരീരിയായാണ് വന്നത്, പിന്നീട് ശരീരസഹിതം പാർട്ട് അഭിനയിച്ചു. അഥവാ 84 ലക്ഷത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 12 മാസം എടുക്കും. ഇത് സംഭവ്യമേ അല്ല. 84 ജന്മങ്ങളുടെ കണക്ക് പറയുക തികച്ചും സഹജമാണ്. നിങ്ങൾ 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂര്യവംശികളുണ്ടെങ്കിൽ ചന്ദ്രവംശികളില്ല. സൂര്യവംശികളുടെ കാലം പൂർത്തിയായാൽ പിന്നെ ചന്ദ്രവംശികളുടെ കുലം വരും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രാഹ്മണ കുലത്തിലുള്ളവരാണ്, പിന്നീട് ദേവതാ വംശത്തിൽപ്പെട്ടവരായി മാറണം. അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പ് പഠിക്കുന്നത്. അതിനുശേഷം ഏണിപ്പടി താഴേക്ക് ഇറങ്ങി വൈശ്യരും ശൂദ്രവംശികളുമായി മാറും. ഇപ്പോൾ നമുക്ക് 84 ജന്മങ്ങളുടെ സ്മൃതി വന്നിരിക്കുകയാണ്. ഈ ചക്രവും ഓർമ്മിക്കണം. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സദാ ആരോഗ്യമുള്ളവരും സമ്പന്നരുമായി മാറും. പാപം ഇല്ലാതാകും. ചക്രത്തെ അറിയുന്നതിലൂടെ ചക്രവർത്തി രാജാവായി മാറും. നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകം ശ്മശാനമായി മാറണം. ഒന്നും അവശേഷിക്കില്ല, ഇല്ലാതാകും. രാമനും പോയി, രാവണനും പോയി. സത്യുഗത്തിൽ രാമന്റെ പരിവാരം എത്ര ചെറുതായിരിക്കും? ഇപ്പോൾ രാവണന്റെ പരിവാരം എത്ര വലുതാണ്? കുട്ടികൾക്കറിയാം, ഇപ്പോൾ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യത്തിലും പുരുഷാർത്ഥമാണ് ആദ്യം. ബാബ പുരുഷാർത്ഥം ചെയ്യിപ്പിച്ചിരുന്നു, കുട്ടികളെ എന്നെ ഓർമ്മിക്കൂ. ഏത് അച്ഛനിൽ നിന്നാണോ സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നത്, ആ ബാബയെ ഓർമ്മിക്കില്ലേ? നിങ്ങൾ സ്വർഗത്തിലെ അധികാരികളായിരുന്നു എന്ന് ബാബ സ്മൃതി ഉണർത്തി തരുന്നു. ഇപ്പോൾ വീണ്ടും പുരുഷാർത്ഥം ചെയ്ത് സ്വർഗത്തിന്റെ അധികാരികളായി മാറൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, ഒരിക്കലും ഒരു കാര്യത്തിലും തൊട്ടാവാടി ആകരുത്. ഈശ്വരീയ കുട്ടിക്കാലം മറന്ന് വാടിപ്പോകരുത്. ഈ കണ്ണുകളാൽ എന്തെല്ലാം കാണുന്നുണ്ടോ അവയെല്ലാം കണ്ടുകൊണ്ടും കാണാതിരിക്കൂ. രണ്ട്, ഒരു ബാബയുടെ ഓർമ്മയിൽ മാത്രമേ സമ്പാദ്യമുള്ളൂ. അതിനാൽ ദേഹധാരികളെ ഓർമ്മിച്ച് കരയരുത്. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിച്ച് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നേടണം. വരദാനം: ശ്രേഷ്ഠമായ മതത്തിന്റെ ആധാരത്തിൽ മായാവി സംഘദോഷത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ശക്തി സ്വരൂപരായി ഭവിക്കട്ടെ. ബന്ധുക്കൾ മനസ്സിലാക്കുന്നില്ല, കൂട്ടുകെട്ട് നല്ലതല്ല, അതിനാൽ ശക്തിശാലിയാകാൻ കഴിയുന്നില്ല എന്നൊക്കെ കുട്ടികൾ പരാതി പറയാറുണ്ട്. ബാബയുടെ ശ്രേഷ്ഠമായ നിർദ്ദേശങ്ങളുടെ ആധാരത്തിൽ ജ്ഞാനസ്വരൂപത്തിന്റെയും ശക്തി സ്വരൂപത്തിന്റെയും വരദാനികളായി മാറി തന്റെ സ്ഥിതിയെ ഉറച്ചതാക്കി മാറ്റൂ. സാക്ഷിയായി ഓരോരുത്തരുടെയും പാർട്ട് നോക്കൂ. തന്റെ സതോഗുണി പാർട്ടിൽ സ്ഥിതി ചെയ്യുക. സദാ ബാബയുടെ കൂട്ടുകെട്ടിൽ ഇരിക്കുകയാണെങ്കിൽ തമോഗുണി ആത്മാക്കളുടെ കൂട്ടുകെട്ടിന്റെ പ്രഭാവത്തിൽ വരികയില്ല. ശ്ലോകൻ: ആരാണോ കർമ്മമാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ ചില്ലയിലിരുന്ന് കർമ്മം ചെയ്യുമ്പോഴും ഉപരാമസ്ഥിതിയിലിരിക്കുന്നവർ, അവരാണ് കർമ്മയോഗികൾ. അവ്യക്ത സൂചന: സദാഹർഷിതമായി ഇരിക്കുന്നതിനായി തന്റെ സ്വഭാവം സരളമാക്കി മാറ്റൂ. സഹനശീലരായി മാറൂ. ചിലർ ചില പ്രത്യേക സ്വഭാവങ്ങൾക്ക് വശപ്പെട്ടിട്ടുണ്ടാകും. പറയും: എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ ഇതെന്റെ ശീലമായി പോയി. ഇഷ്ടമില്ലെങ്കിലും അവർ അതുതന്നെ ചെയ്യുന്നു. എന്നാൽ താങ്കൾ കുട്ടികളുടെ സ്വഭാവം ഇത്രയധികം സരളമാകണം. അത് കണ്ട് എല്ലാവർക്കും ഇവർ സഹജയോഗിയും സ്വതവേ യോഗിയുമാണെന്ന അനുഭവം ഉണ്ടാകണം. എന്തു ചെയ്യും, എങ്ങനെ യോഗം ചെയ്യും, ഈ പറച്ചിലുകളൊക്കെ സമാപ്തമാക്കണം. സദാ സഹജയോഗി അർത്ഥം യോഗി. ഈ ഒരു കാര്യം തന്റെ സ്വാഭാവിക സംസ്കാരമാക്കി മാറ്റുന്നതിലൂടെ എല്ലാ വിഷയങ്ങളിലും പെർഫെക്റ്റ് ആയി മാറാൻ ആകും. ഓം ശാന്തി.